മലയാളത്തിനായി മലയാളിക്കായി SBS മലയാളം.
നമസ്കാരം ജാക്സൺ ഫെർണാണ്ടസ്. ജാക്സൺ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് ജാക്സൺ ചെയ്യുന്നത് ഒന്ന് വിവരിക്കാമോ?
ഞാൻ ഇവന്റ്സ് ആൻഡ് ഡെക്കറേഷൻ സർവീസ് നടത്തുന്ന ഒരാളാണ്. കൂടുതലായും ഞങ്ങൾ ബന്ധപ്പെടുന്നത് പാർട്ടികളും ഫംഗ്ഷൻസ് പോലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടാണ്. അതിലേറ്റവും അധികമായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി സെന്റേഴ്സിലാകാം, ഫംഗ്ഷൻ സെന്റേഴ്സിലാകാം, ചിലപ്പോൾ അത് ബർത്ത്ഡേ പാർട്ടീസ് ആകാം, ക്രിസനിങ്സ് ആകാം, ബേബി ഷവേഴ്സ് ആകാം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫംഗ്ഷൻസും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, ഇപ്പൊ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ മാനേജ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്?
സാധാരണയായി ഒരു ക്ലയന്റിന് ഒരു ഫംഗ്ഷൻ, ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് സെറ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ അതിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. ബേസിക്കലായിട്ടുള്ള അതിന് ഡെക്കറേഷൻ, ചിലപ്പോൾ അതിന്റെ വെന്യൂസ്, ഫുഡ് ആകാം, അതിന്റെ കേക്ക് ആകാം, അതിന്റെ ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ആകാം, ബലൂൺസ് ആകാം, ലോലീസ് ആകാം, അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട്. അപ്പം രണ്ട് രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഈ ഹോൾ പാക്കേജ് നമ്മൾ എടുത്തുകൊണ്ട് ഈ വരുന്ന ക്ലയന്റിന്റെ ഫുൾ റിക്വയർമെന്റ് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. അതല്ല കസ്റ്റമേഴ്സിന് വേണ്ടി വരുന്നത് ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമാണെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ തീമിനനുസരിച്ചുള്ള ഒരു ഡെക്കറേഷൻ ആയിരിക്കും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. മെയിൻലി ഞങ്ങൾ ചെയ്യുന്ന ഡെക്കറേഷൻ സർവീസ് ആണ്. പക്ഷെ ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ചെയ്യുന്നത് ബാക്കി എല്ലാ സർവീസും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്നു.
അപ്പോ എന്തുകൊണ്ടാണ് ജാക്സൺ ഈ ഒരു മേഖലയിലേക്ക് തിരിയാനുണ്ടായ ഒരു കാരണം?
ഓസ്ട്രേലിയ വന്ന നിമിഷം വന്നത് മുതൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പല ബിസിനസ്സുകളെയും കുറിച്ച് ചിന്തിച്ചപ്പോൾ വന്നൊരു ഐഡിയയാണ് പാർട്ടി. അത് വരാനുള്ള ഒരു കാരണം ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് പാർട്ടീസ് ആൻഡ് ഇവന്റ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നമുക്ക് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വീക്കെൻഡിന് എന്താ പരിപാടി. അതായത് ഇവിടെ പാർട്ടികൾ ആളുകൾ എൻജോയ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ്. അവർ വീക്കെൻഡിൽ മറ്റുള്ളവരുമായിട്ടും സോഷ്യലായിട്ടും മിംഗിൾ ചെയ്യണം, നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യണം, വെളിയിൽ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. 5 വർഷത്തിന് മുമ്പ് ഞാൻ മലയാളികളുടെ ഒരു ട്രെൻഡ് നമ്മുടെ കേരളത്തിലുള്ളവരുടെ നോക്കിയപ്പോൾ ഒരു 2-3 കുടുംബങ്ങൾ ഒന്നിച്ച് ബർത്ത്ഡേകൾ ആഘോഷിച്ചിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഫംഗ്ഷൻസിന്റെ രീതി നോക്കിയാൽ 100 മുതൽ 200 വരെയൊക്കെ ഒരു ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ മലയാളികൾ വളർന്നു കഴിഞ്ഞു. അവർ ഈ സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു.
ഓക്കെ, എങ്ങനെയാണ് അതിന്റെ തുടക്കം? എന്തൊക്കെയാണ് അതിനകത്ത് ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്?
ലീഗൽ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. ഒന്ന്, ABN ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വളരെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ കുറേ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് രീതിയിൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സബ് കോൺട്രാക്ടേഴ്സിനെ വയ്ക്കാവൂ പറ്റൂ, നമുക്ക് GST ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് രണ്ടും രണ്ട് രീതിയിലാണ്, ഓപ്പറേറ്റിംഗ് മോഡിനനുസരിച്ചാണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങുന്നവർക്കും വളരെ ഫാമിലി ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്കും ഒരു ABN സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കുറെ കൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഓസ്ട്രേലിയൻ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണം.
ഇപ്പൊ ഒരു സ്മോൾ സ്കെയിലാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ABN എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ഫോർമാലിറ്റീസ്, എന്തൊക്കെ ലീഗൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്?
ലീഗൽ കമ്മിറ്റ്മെന്റ്സ് ABN എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു അക്കൗണ്ടന്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറെ കൂടെ ഇതിന്റെ ഒരു ലീഗൽ സൈഡിലുള്ള അറിവുകൾ കിട്ടും. എങ്കിലും ഒരു ABN എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, അതായത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ ABN അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്ലോലി സ്ലോലി നമ്മുടെ ബിസിനസ് ട്രാക്കിലോട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ഇനിഷ്യലി വരുന്നവർക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ന്യൂ കമറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, ഒരുപാട് പേരുമായിട്ട് ഇടപെടുന്ന ഒരു ബിസിനസ് ആണ്, കൂടാതെ അതിന്റെ അകത്ത് ഫുഡ് ഇൻവോൾവ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിലെ ഒരു നിയമപ്രകാരം ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈസൻസോ ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന്?
തീർച്ചയായിട്ടും ഇതൊരു അംഗീകൃത ബിസിനസ് തന്നെ ആയിരിക്കണം. അത് ഡെഫിനറ്റ് ആയിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ പബ്ലിക്കുമായിട്ട് എപ്പോഴും ഡീൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ബന്ധപ്പെടുന്നവർക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ബിസിനസ് ഇവന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ വന്നു പോകുന്ന പബ്ലിക്സിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്യാഹിതമോ സംഭവിച്ചാൽ ആ വരുന്ന ഒരു നമ്മൾ കവർ ചെയ്തിരിക്കണം അവരെ. അതുകൊണ്ട് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് വളരെ അഭിവാജ്യമായ ഒരു ഘടകമാണ്. മാത്രമല്ല വർക്കേഴ്സ് കോമ്പൻസേഷൻ, അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് വെളിയിൽ നിന്ന് എംപ്ലോയീസിനേക്ക് എടുത്തു ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ്ടും പോയി വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർക്കേഴ്സ് കോമ്പൻസേഷൻ, വർക്കിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള ഒരു വർക്കേഴ്സ് കോമ്പൻസേഷൻ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഇൻഷുറൻസ് തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കും.
ഓക്കെ, ഈ പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ഒക്കെ എടുക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഓൺലൈൻ വഴിയാണോ അതോ ഇൻഷുറൻസുകാരെ ബന്ധപ്പെട്ടാണോ ചെയ്യേണ്ടത്?
തീർച്ചയായിട്ടും ഓൺലൈൻ വഴി തന്നെയാണ് ഇതിന്റെ പല പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരിയേറെ കമ്പനികൾ ഓസ്ട്രേലിയയിലുണ്ട്. അത് നമ്മുടെ ഈ വരുമാനത്തിനനുസരിച്ചും എത്ര രൂപ വരെ നമുക്ക് കവർ ചെയ്യണം അതിനനുസരിച്ചുള്ള പ്രീമിയംസ് നമ്മൾ ഓൺലൈൻ വഴി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പല ഇൻഷുറൻസ് കമ്പനികളും വളരെ കോമ്പറ്റേറ്റീവായ റേറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
വർക്കേഴ്സ് കോമ്പൻസേഷൻ എടുക്കേണ്ട പ്രൊസീജിയർ ഇതുപോലെ തന്നെയാണോ?
തീർച്ചയായിട്ടും വർക്കേഴ്സ് കോമ്പൻസേഷന്റെ പ്രൊസീജിയേഴ്സും ഇത് തന്നെയാണ്. കാരണം എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നു, എത്ര ഇൻകം നമ്മൾ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്നു, അതിന്റെ ബേസിലായിരിക്കാം പ്രീമിയം നിശ്ചയിക്കപ്പെടുന്നത്.
ഓക്കെ, ജാക്സൺ പറഞ്ഞു തീം ബേസ്ഡ് ആയിട്ടുള്ള ഇവന്റ്സ് ചെയ്യാറുണ്ട്, അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ചുള്ള പേപ്പർ കപ്സ് അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ്സ്, ടിഷ്യൂസ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ തീം ബേസ്ഡ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഹോൾസെയിലിൽ എടുക്കുവാണോ റീറ്റെയിലിൽ എടുക്കുവാണോ, എങ്ങനെയാണ്, ഏതാണ് അതിന് ലാഭം എന്ന് പറയാൻ പറ്റുക?
സാധാരണ രീതിയിൽ നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ചാണ്. നമ്മൾ സ്ഥിരം ഇവന്റ്സ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നമുക്കൊരു ഹോൾസെയിൽ സപ്ലയറിനെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കാം. അതല്ല, ചെറിയൊരു നമ്പർ ഓഫ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ ആയാലും നമുക്കത് ചെയ്യുവാൻ സാധിക്കും.
ഓക്കെ, ഇത് തുടങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ജാക്സൺ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായി?
ഇൻവെസ്റ്റ്മെന്റ് സൈഡിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു $2,000 മുതൽ ഒരു $5,000 വരെ ഒക്കെയാണ് ഇതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന് പലപ്പോഴും വേണ്ടി വരുന്നത്. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെയ്യാൻ പോണ ബിസിനസിന്റെ നമ്മുടെ കപ്പാസിറ്റിയെ ആശ്രയിച്ചിരിക്കും. കാരണം ഇത് വളരെ വാസ്റ്റായ ഒരു മേഖലയാണ്. ഒരു ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് മേഖലകളുണ്ട്, ലൈക്ക് ബുട്ട് ലോലി ടേബിൾസ് ആകാം, കേക്ക് ആകാം, ഫ്ലവേഴ്സ് ആകാം, ബലൂൺസ് ആകാം. സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെയായിരിക്കണം. ഈ പർട്ടിക്കുലർ ഫീൽഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇനിഷ്യലി നമുക്ക് 20 മുതൽ 30 വരെ 40 വരെയൊക്കെയുള്ളവരുടെ ഫംഗ്ഷൻസ് കവർ ചെയ്യാനാണ് ഈ പറയുന്ന $2,000 മുതൽ $5,000 വരെയുടെ ആവശ്യം. ഗ്രാജുവലി നമ്മൾ ഡെവലപ്പായി വരുന്നു, നമ്മൾ കോൺഫിഡന്റ് ആയി വരുന്നു, റിക്വയർമെന്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഗ്രാജുവലി കൂട്ടുവാനുള്ള ഒരു ഓപ്ഷൻ ഈ ബിസിനസിന്റെ അകത്തുണ്ട്.
ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് മുടക്കി ചെയ്ത ശേഷം ഇതിന് അതിന്റേതായ പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ്. നമ്മൾ മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലായിരിക്കും അത്, നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ക്വാണ്ടിറ്റി ബേസിലായിരിക്കും. എന്നാലും ഇനിഷ്യലി ചെയ്ത് വരുന്ന ഒരാൾക്ക് ഒരു $200 മുതൽ $400 വരെ വീക്കിലി ഏൺ ചെയ്യാം, വർക്ക് ഉണ്ടെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കാം.
ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇനി ജാക്സൺ മാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പബ്ലിക്കിന്റെ അടുത്തേക്ക് അറിയിക്കുന്നത്, എങ്ങനെ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം?
ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് എന്നുള്ള രീതിയിൽ വളരെയധികം മാർക്കറ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇതിലുണ്ട്. കാരണം എന്താണെന്ന്, നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ തന്നെ ഫാമിലി സർക്കിളിൽ ഈ ബിസിനസ് ആദ്യം ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്. ഫാമിലി സർക്കിൾ ആകാം, ഫ്രണ്ട് സർക്കിൾ ആകാം, കമ്മ്യൂണിറ്റി സർക്കിൾ ആകാം, ആ ഒരു മേഖലയിൽ. പിന്നെ ഇതിൽ ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമ്മൾ കസ്റ്റമേഴ്സിന് ഏറ്റവും നന്നായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവിടെ വരുന്ന 100 ഗസ്റ്റ് ആയിരിക്കാം. നെക്സ്റ്റ് ടൈം നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ നല്ല രീതിയിലാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ആ കസ്റ്റമേഴ്സ് നമുക്ക് നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി, ഒരു വേർഡ് ഓഫ് മൗത്തോ അല്ലെങ്കിൽ ആ ഒരു റെഫറൻസോ നമുക്ക് പല രീതിയിലും ഗുണം ചെയ്യാം. തന്നെയാണ് ഇനിഷ്യലി ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി.
ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്? കാരണം ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്, ഫുഡ് ആയാലും കുറെ പേരായാലും ഇൻവോൾവ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടായാൽ അതെങ്ങനെയാണ് അതിനെ കവർ ചെയ്യുന്നത്?
ഒത്തിരിയേറെ ചലഞ്ചസ് ഉള്ള ഒരു മേഖലയാണ് ഇവന്റ്സ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത് ഈ തരത്തിലുള്ള ഇവിടുത്തെ നിയമങ്ങൾ, ഈ ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ നിയമങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ബിസിനസ്സിലോട്ട് നമ്മൾ കടന്നേണ്ടി, ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള നല്ലൊരു നോളജ് നമുക്കുണ്ടായിരിക്കണം. ബിക്കോസ് നമ്മൾ വ്യത്യസ്ത ഒരു കൾച്ചറിൽ നിന്ന് വരുന്നവരാകുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ അവഞ്ചേഴ്സ്, കുട്ടികളുടെ രീതിക്ക് അനുസരിച്ചായിരിക്കാം ബർത്ത്ഡേ പാർട്ടീസ് സെറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് അവഞ്ചേഴ്സ് ആകാം, പൈററ്റ്സ് ആകാം, സ്നോഫ്ലൈക്സ് ആകാം, അങ്ങനെ പലതരം തീം ബേസ്ഡ് ആണ്. അപ്പൊ ഇവിടുത്തെ ബിസിനസിന്റെ ട്രെൻഡ് എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഈ ഫംഗ്ഷൻസ് മിക്കവാറും വരുന്നത് വീക്കെൻഡ്സിലാണ്, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഈ സമയത്ത് നമ്മൾ അവൈലബിൾ ആകാനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. കാരണം ഡെഫിനറ്റ്ലി ഫംഗ്ഷൻസ് വീക്കെൻഡ്സ് ആയത് കാരണം വീക്കെൻഡ്സിൽ നമുക്ക് മറ്റു പല കാര്യങ്ങളിൽ കമ്മിറ്റ് ചെയ്യാനുള്ള വളരെ ബുദ്ധിമുട്ട് ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. മാത്രമല്ല നമുക്ക് ഒറ്റയ്ക്ക് ഇത് പലപ്പോഴും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യാൻ നമുക്ക് ആകെ കിട്ടുന്ന 3 hours ആണ്, ഒറ്റയ്ക്ക് പലപ്പോഴും ഇത് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ബിഗിനർ ആകുമ്പോൾ നമുക്ക് വെളിയിലുള്ളവർക്ക് പേ കൊടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഫാമിലി സപ്പോർട്ട് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത്. അതോടൊപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ്, ഒരു ഓസ്ട്രേലിയൻ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ടതും ആവശ്യമാണ്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിന് വേണ്ടി വരുന്നത്, ഇത് ഈ ഫംഗ്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്കിത് ചെയ്തെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരു പ്രോഫിറ്റ് ബേസ്ഡ് മാത്രമായിട്ട് പലപ്പോഴും ഇതിനെ ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ ലോങ് ടൈം നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടവും നമുക്ക് അതിനോടൊരു പാഷനും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇവന്റ്സ് സെറ്റ് ചെയ്യാൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ, ഈ മേഖലയിൽ നിൽക്കുവാനും സാധിക്കത്തുള്ളൂ.
ഓക്കെ. അപ്പൊ ഫുഡ് ഇപ്പം തന്നെ പലരും മറ്റുള്ളവർ കേറ്റർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫുഡിന്റെ ഒരു പോയിസണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്?
സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ് കോൺട്രാക്ടർ ആയിരിക്കാം. അപ്പോൾ ഈ അതിൽ എന്ത് റെസ്പോൺസിബിലിറ്റി വന്നാലും അതിന്റെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും. അത് നമ്മളും അവരും തമ്മിലുള്ള ഒരു കോൺട്രാക്ടിന്റെ ഭാഗമായിരിക്കും. അതിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും.
എന്തായാലും ജാക്സൺ സ്വന്തമായി ചെയ്യുന്ന ആ തൊഴിലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ജാക്സൺ ഫെർണാണ്ടസ്.
താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.